നമുക്ക് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യവും ഇരുപത്തിയഞ്ചാമത്തെ വാക്യവും വായിക്കാം. അതിനുശേഷം വായിക്കേണ്ട വാക്യങ്ങൾ മൈക്കിൽ കൂടെ വായിക്കുവാൻ ആരെങ്കിലും ഒരുങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. ഗലാത്യ 5:16-25 ഞാൻ വായിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. 25 വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്ക് വേണ്ടി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അനേക മാസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഈ സമ്മേളനത്തിന്റെ ഒടുവിലത്തെ നിമിഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളേറെ കാത്തിരുന്ന അങ്ങയുടെ ദാസനിൽ കൂടെയുള്ള വിലപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് തന്ന അതിമനോഹരമായ ഗാനത്തിനായി സ്തോത്രം. ദൈവവചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ PCNet കോൺഫറൻസിൽ വരുവാനും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനും എനിക്ക് ലഭിച്ച ക്ഷണത്തിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ആദ്യമായി ഈ രാജ്യത്ത് ഇതുപോലൊരു കോൺഫറൻസിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അന്ന് എന്നെ അതിനുവേണ്ടി ക്ഷണിക്കുകയല്ല, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ നിർബന്ധിക്കുകയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ജോൺ ഡാനിയലിനെയും ഇപ്പോൾ ഭൂമിയിൽ കർത്താവിന്റെ വേദിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തന്റെ കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ വരികയും അക്കൂട്ടത്തിൽ ചില സഭകളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആതിഥ്യവും പ്രാർത്ഥനയും അനുഭവിക്കുവാനും ഇടയായതിൽ ദൈവത്തെ വാഴ്ത്തുകയും പ്രിയപ്പെട്ടവരോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യം എന്റെ ഭാര്യ ഗ്രേസിയും ഒരുമിച്ചാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ ദൈവം സംഗതിയാക്കിയത്. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മാമച്ചൻ പാസ്റ്ററും മറ്റെല്ലാ കർത്തൃദാസന്മാർക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനവും പരിശുദ്ധാത്മനിറവും ഇതാണ് ഇന്ന് രാത്രിയിലെ എന്റെ വിഷയം. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനവും പരിശുദ്ധാത്മ നിറവും. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഈ മീറ്റിങ്ങുകളിൽ പ്രധാനമായും ഓർമ്മിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും സ്വന്തക്കാരുടെയോ സ്നേഹിതരുടെയോ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള ന്യൂ കമേഴ്സ് പുതുതായി വന്നവരും യോഗത്തിൽ കണ്ടേക്കാം. കർത്താവിൽ പ്രസിദ്ധനായ റെയ്നർഡ് ബോംഗേ ആഫ്രിക്കയിൽ ഒരു മഹായോഗം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി അവിടെയുള്ള കുറെ സീനിയർ പാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തു. പാസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് താൻ നടത്താൻ പോകുന്ന മീറ്റിംഗിനെ കുറിച്ചും അതിനെ അവരുടെ പ്രയർ സപ്പോർട്ട് ലഭിക്കേണ്ടതിനെ കുറിച്ചും സംസാരിക്കുവാൻ എഴുന്നേറ്റു. പക്ഷേ അദ്ദേഹം സംസാരിക്കേണ്ട വിഷയം അല്ല സംസാരിച്ചത്. താൻ എന്താണ് സുവിശേഷമെന്ന് വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെ വിശദീകരിച്ചു വന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ചു, ഇന്ന് രാത്രിയിൽ ഇന്ന് രാവിലെ രക്ഷിക്കപ്പെടുവാൻ യേശു കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ താൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ മുമ്പോട്ട് വിളിക്കണം, ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്നവരെ വിളിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്റെ മനസ്സിൽ മന്ത്രിച്ചു. താൻ ദീർഘവർഷം പരിചയമുള്ള ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഘോഷ്ക്ക് പറയരുത്, ഇത് സെന്റർ പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആണ്, ഇത് ലീഡേഴ്സ് മീറ്റിംഗ് ആണ്, ഇവിടെ ഞാൻ കോൺഫറൻസിനെ കുറിച്ച് പറയുവാനാണ് എഴുതേറ്റ് നിന്നത്, ഞാൻ എങ്ങനെ ഇവിടെ രക്ഷയുടെ സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളെ വിളിക്കും. ദൈവത്തിന്റെ ആത്മാവുമായി നല്ല കണക്ഷനുള്ള, നല്ല ബന്ധമുള്ള ആ മനുഷ്യൻ വീണ്ടും കേട്ടു, ഇന്ന് നീ രക്ഷയ്ക്കായി ജനത്തെ വിളിക്കുക. കണ്ണടച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു, ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആരുണ്ട്? ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ആരുണ്ട്? ഈ മീറ്റിംഗിൽ വെച്ച് യേശുവിനായി ജീവിതം സമർപ്പിക്കാനാണ്. ആ കൈകളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ വലിയ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ആരും കൈകൊണ്ടാണ്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നതിനാൽ അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ ഒരു കൈ ഉയർന്നു. ആരും കണ്ടു തുറന്ന് നോക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞ ശേഷം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ 2, 3, 4, 5, 6, 16 കൈകൾ ഉയർന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ആ 16 പേരോട് മുന്നോട്ട് നടന്നവരാൻ പറഞ്ഞു. മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ആ ഹോട്ടലിലെ ജോലിക്കാരാണ് ആ 16 പേര്. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്ത ആളുകളാണ് ആ 16 പേര്. ഏത് യോഗത്തിലും ആളുകൾ രക്ഷിക്കപ്പെടാൻ ഇടയുണ്ട്. കല്യാണത്തിലും ശവടക്കിലും കോൺഫറൻസിലും കർത്തമേശയ്ക്കും ഒക്കെ ആളുകൾ രക്ഷിക്കപ്പെടാൻ ഇടയുണ്ട്. നിങ്ങളെ മറ്റാരെങ്കിലും വിളിച്ചിട്ടോ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇരുന്ന് വന്നപ്പോഴോ ഈ കോൺഫറൻസിന് വന്നതാണെങ്കിൽ നിങ്ങളോട് പറയുവാൻ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്ന് രാത്രി രക്ഷ പ്രാപിക്കാം. ഒരു ചടങ്ങുമില്ലാതെ ഇന്ന് രാത്രി നിങ്ങൾക്ക് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ആ ലോകം തരാത്ത സന്തോഷവുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുവാൻ കഴിയും. രക്ഷയുടെ സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം ലോകത്തിൽ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ആ സന്തോഷം ഉണ്ടോ? രക്ഷയുടെ അനുഭവം ഉണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളാണ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നതിൽ ഏറ്റവും അരിഷ്ടനും നിർഭാഗ്യനുമായ വ്യക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചിട്ട് കർത്താവിനെ കുരിശുമരണത്താലുള്ള പാപം മോചനം സ്വന്തമാക്കി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. ഏത് പാപിയെയും യേശു രക്ഷിക്കും. യേശുവിന് രക്ഷ ആവശ്യമില്ലാത്ത ഒരു പുണ്യമാണെന്ന് ലോകത്തിലില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഏത് നികൃഷ്ട പാപിയെയും യേശു രക്ഷിക്കും. യേശുവിന്റെ കൂടിയുള്ള രക്ഷ ആവശ്യമില്ലാത്ത ഒരു പുണ്യവാനം ഇവിടെ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ നിനക്ക് യേശുവിനെ ആവശ്യമാണ്. നീ ഒരു തകർന്ന പാപിയാണെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി യേശുവിനെ ആവശ്യമാണ്. യേശുവിനെ സ്വീകരിക്കുവാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് മതി, ഈ വന്ന വേഷം മതി, ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം മതി. ഹൃദയം തുറക്കുക, യേശുവിനെ സ്വീകരിക്കുക. നാളെ നിങ്ങൾ ഒരിക്കൽ സാക്ഷി പറയും, ആ കോൺഫറൻസിൽ പറഞ്ഞ ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചുവെന്ന്. ഇന്ന് രാത്രി രക്ഷയ്ക്കായി സമർപ്പിക്കുവാൻ ആരുണ്ട്? ഞാനിപ്പോൾ കൈപൊക്കാൻ പറയുന്നില്ല. നമ്മുടെ ഹൃദയം ഇന്ന് രാത്രി കർത്താവിന് കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവരും ഇപ്പോൾ യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ കൂട്ടമേ, നമ്മുടെ മുമ്പിൽ കർത്താവായ യേശു വീണ്ടും വരുമെന്ന പ്രതീക്ഷ നിൽക്കുന്നു. ഓരോ സഭായവും കഴിയുമ്പോഴും അത് നമ്മൾ മറക്കാതിരിക്കാൻ ഓർമ്മിക്കുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാം വീട്ടിലേക്ക് പോകുന്നു. രാവും പകലും ഇത് നാം ഓർക്കുന്നു, കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരും എന്ന് നാം വിശ്വസിച്ചു. അപ്പോസ്തലന്മാർ അവരുടെ തലമുറയിൽ യേശു വരുമെന്ന് വിചാരിച്ചു. നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാർ അവരുടെ കാലഘട്ടത്തിൽ യേശു മടങ്ങി വരുമെന്ന് വിചാരിച്ചു. എന്നാൽ ഇതുവരെ ഈ കർത്താവ് വന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ കോൺഫറൻസ് ഇവിടെ നടന്നത്. ഇവിടെ നമ്മൾ കർത്താവിനെ മടങ്ങിവരവരെ കുറിച്ച് പകലും രാത്രിയിലും കേട്ടു. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം അത്യാവശ്യമാണ്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് പരിശുദ്ധാത്മ നിറവും. യേശു കർത്താവിൽ കൂടി ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ സഹായമാണ് പരിശുദ്ധാത്മ നിറവും. കർത്താവ് അതിനെ കുറിച്ച് വളരെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:12 യോഹന്നാന്റെ സുവിശേഷം 16:12 ഇവിടെ വായിക്കുന്നത് കേട്ടാലും
ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും.
ശ്രദ്ധിക്കൂ, എത്ര മനോഹരമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ, ക്രിസ്തീയ ജീവിത രഹസ്യങ്ങൾ, ക്രിസ്തുവിനെ അനുഗമിച്ച് ഭൂമിയിൽ ജീവിക്കേണ്ടതിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം കണ്ടത് ഏറ്റവും ശക്തനായ ഗുരു യേശു തന്റെ ക്ലാസ് അവിടെ നിർത്തി, തന്റെ പ്രസംഗം അവിടെ നിർത്തി. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്റെ വിഷയം നിൽന്നില്ല, വളരെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ അത് വഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മെമ്മറിയിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ കഴിവിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിത രഹസ്യങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിന്റെ ജയകരമായ അത്ഭുതകരമായ വഴികൾ മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. യേശു കർത്താവ് പറയുന്നു ക്രിസ്തീയതയെ കുറിച്ച്. ഇനിയും വളരെ പറയാനുണ്ട്. എന്നാൽ നിങ്ങളുടെ മാനുഷിക പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. പക്ഷെ ഞാൻ ഒരു വഴി പറയാം. സത്യത്തിന്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്, അവൻ വന്നിട്ടില്ല. ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന പിതാവിനോട് ചോദിച്ച് കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ വരുമ്പോൾ ഞാൻ എന്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചോ അത് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. എന്താ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വിശദീകരിക്കാം. പഠിച്ചു പഠിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു മാർഗമല്ല ക്രിസ്തീയത. പ്രത്യേകത ദൈവാത്മശക്തിയാൽ രൂപാന്തരപ്പെട്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒന്നാമത്തെ രൂപാന്തരം സുവിശേഷത്താൽ ഉണ്ടായി. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി. ആ ഒരു മാറ്റം, ആ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ വിശ്വാസിയായത്. തുടർന്ന് ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ബൈബിൾ നമുക്ക് വെച്ചിരിക്കുന്നത്. എന്താ വ്യത്യസ്തത? വളരെ ലളിതമായിട്ട് പറയാം. ലോക അപ്പൊ ഞാൻ ഇങ്ങനെ വഴി ചോദിച്ചോണ്ടിരിക്കും, ഇച്ചിരി ദൂരമുണ്ട്. ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ ഇടത്തോട്ട് തിരിച്ചിട്ട് വലത്തോട്ട് തിരിച്ചിട്ട് കുറെ ദൂരം പറഞ്ഞു. പിന്നെ ഒരു 10 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കണം, പിന്നെ ഒരു 12 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒന്നോട് ചോദിക്കണം, പിന്നെ ഒരു 20 കിലോമീറ്റർ ചെല്ലുമ്പോൾ നിർത്തിട്ട് ഒന്നോട് ചോദിക്കണം. അപ്പൊ ഇതെല്ലാം ഞാൻ കേട്ടു. ആദ്യം കേട്ടത് ഓടി വന്നപ്പോൾ പറഞ്ഞു. ഓരോ ഞാൻ അടുത്തയാളോട് ചോദിച്ചു. അപ്പൊ അടുത്തയാളെ ഈ പുള്ളി പറഞ്ഞ പോലെ അല്ല പറയുന്നത്, വേറെ വഴിക്കാ പറയും. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി. അപ്പൊ മൂന്നാമതൊരാൾ വന്നു, നാലാമതൊരാൾ പറഞ്ഞു, എല്ലാവരും വഴി പറയണം. എല്ലാവരും ഇവിടെ വഴി പറഞ്ഞപ്പോൾ ചോദിച്ചതേ വണ്ണത്തിനായി എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ അന്താൻ വേണ്ടി എനിക്ക് ഒരു പക്ഷം വന്നിട്ട് ആ താക്കോല് ചെന്ന് ചെന്ന ഇങ്ങനെ വഴി പറഞ്ഞാൽ അച്ചാരൻ അവിടെ എത്തുക, ഞാൻ അങ്ങ് ഓടിക്കാൻ വേണ്ടി. ആ പുള്ളി വണ്ടിയെ കയറി സ്റ്റിയറിങ്ങൊക്കെ പിടിച്ചു. ഞാൻ പിന്നെ 5 കിലോമീറ്റർ കഴിഞ്ഞുള്ള ചോദ്യവും 3 കിലോമീറ്റർ കഴിഞ്ഞുള്ള ചോദ്യവും പിന്നെ പമ്പ് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുള്ള ചോദ്യവും എല്ലാം അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ ആ പുറയിൽ ഇരുന്ന് അങ്ങ് ഉറങ്ങി. ഞാൻ ആ സ്ഥലത്ത് തന്നെ ഇറങ്ങി. ഇതുപോലെയാണ് കർത്താവ് ഈ വാക്യം പറയും, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ പറഞ്ഞിട്ട് പ്രിയരെ, കാരണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നടത്താവുന്നതല്ല ക്രിസ്തീയജീവിതം. അതായത് 10 കൊല്ലത്തേക്കുള്ള ഒരു പ്ലാനങ്ങൾ തരുന്നില്ല, 10 ദിവസത്തേക്ക് തരുന്നില്ല. അതാത് ദിവസം വഴി ഇതാകുന്നു, ഇതിനേ നടന്നുകൊള്ളുക എന്ന ശബ്ദം കേൾപ്പിക്കുക മാത്രമല്ല, ദൃഷ്ടി വെച്ചാലോചന പറയുകയും കൈ പിടിച്ചു നടത്തുകയും നടക്കാൻ മേലാതെ വരുമ്പോൾ തോളിൽ ചുമക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയാ, ആമേൻ. അപ്പോ കർത്താവ് പറയുകയാണ്, ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയോജനമില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ച വഴിയിൽ നിങ്ങളെ നടത്തും. യേശു കർത്താവ് ഉദ്ദേശിച്ച ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തന്റെ ശിഷ്യരെ സഹായിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു കർത്താവ് ഉദ്ദേശിച്ച ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തന്റെ ശിഷ്യരെ തന്റെ മക്കളെ സഹായിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവാണ്. മനസ്സിലായവർ ജനങ്ങൾ കേൾക്കുന്നതിനെ ഉദ്ദേശിക്കാം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനോട് മറുതരിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുക. ഇങ്ങനെയുള്ള കുറെ സ്റ്റെപ്പ് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയുക എന്നതാണ് ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം. പരിശുദ്ധാത്മാവിനെ അറിയുക എന്നതാണ് ഒന്നാമത്തേത് പ്രധാനപ്പെട്ടതുമായ കാര്യം. വായിക്കുന്നു, വായിപ്പിക്കുന്നു, 1 കൊരിന്ത്യർ 3:16.
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ.
19
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ?
അറിയുന്നില്ലയോ എന്ന ശാസന രൂപത്തിൽ ചോദിക്കുന്ന ഈ ചോദ്യം ഏത് സഭയോടാണെന്ന് അറിയുമ്പോഴാണ് അതിന്റെ മെസ്സേജ് പിടികിട്ടുന്നത്. ഒന്ന് രണ്ട് വാക്യം വായിക്കേണ്ടി വരും, ബോറടിക്കരുത്, ഞാൻ വിശദീകരിക്കാം. കൊരിന്ത്യർക്കെതിരെ 1 ലേഖനം 14:26-27, 28 വായിക്കാം.
ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്,
വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി മുതലട്ടെ.
ഇതെല്ലാമുള്ള സഭ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കൈവക്കൊന്നും വേണ്ട, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ പറഞ്ഞതെല്ലാം നിലവിൽ ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്ന സഭയുണ്ടോ? ഇനി അടുത്ത് വായിച്ചു.
അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ.
അപ്പോൾ സഭായോഗങ്ങളിൽ വ്യാഖ്യാനവും നടന്നിരുന്ന ചർച്ചയാണ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ മതി എന്ന് പറഞ്ഞു. ആകെ ആ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ പാസ്റ്ററെ? കൺഫ്യൂഷൻ മാറ്റാം. സഭയോടൊരു മെസ്സേജ് ആയിട്ട് പറയുന്ന വരം, അന്യഭാഷയോട് സംസാരിക്കുന്ന വ്യക്തികൾ ഒരു ദൂതാണ് പറയുന്നതെന്ന് അവർക്ക് ബോധ്യമുള്ളതിനാൽ അങ്ങനെ പറയുമ്പോൾ ഒരാൾ പറയുകയും മറ്റാൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്കിപ്പോ ആ പ്രശ്നമില്ല, കാരണം അങ്ങനെ തോന്നില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം നമുക്ക് ഇത് ബാധിക്കുന്നില്ല. എങ്കിലും പുസ്തകത്തിലുള്ളതെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഒരാൾ വ്യാഖ്യാനിക്കണം. അപ്പൊ ഈ പരിശുദ്ധ പറഞ്ഞൊക്കെ എതിരെ പ്രസംഗിക്കുന്നവർ പറയുന്നത് വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് എനിക്ക് താഴെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം, വ്യാഖ്യാനി ഉണ്ടോ എന്നെങ്ങനെ അറിയും? വ്യാഖ്യാനി നെറ്റിൽ എഴുതിക്കൊണ്ട് വരുമോ ഞാൻ വ്യാഖ്യാനിയാണ്? ഇല്ല. ഇത് ഈ വരം ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിലല്ലേ വ്യാഖ്യാനി ഉണ്ടോന്ന് അറിയുള്ളൂ. കൃപാവരങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത സഭയിൽ വ്യാഖ്യാനം ഒന്നും വേണ്ടി വരികയില്ല, ഒന്നും വേണ്ടി വരികയില്ല. അന്യഭാഷയെയും പ്രവചനത്തെയും കൃപാവരങ്ങളെയും വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവരുടെ കഷ്ടകാലം നോർന്നാൽ മതി, കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം വെച്ചത്. ഇത് സഹായിക്കാൻ വേണ്ടി ദൈവം വെച്ചതാണ്. അപ്പോ കൊരിന്തിൽ വ്യാഖ്യാനികൾ ഉണ്ടായിരുന്നു, പ്രവചന ദൂതുകളും സന്ദേശങ്ങൾ പറയുന്നവരുണ്ടായിരുന്നു ആത്മനിറവിൽ. എന്നാൽ അന്യഭാഷ കൊണ്ട് അതുമാത്രമല്ല ഉപയോഗം, അന്യഭാഷ കൊണ്ട് വേറെ ഉപയോഗമുണ്ട്. വാക്യം 14:14 വായിക്കാം. 14:14
ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കും.
അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. അടുത്ത വാക്യം,
എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും.
ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും എന്ന് തന്നെ എന്റെ അർത്ഥം. അടുത്ത,
ആത്മാവ് കൊണ്ട് പാടും,
അന്യഭാഷയിൽ പാടും,
ബുദ്ധി കൊണ്ടും പാടും.
അടുത്ത,
അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയ
അന്യഭാഷയിൽ സ്തോത്രം ചെയ്യ.
ആത്മപരമില്ലാത്തവർ
ഞാൻ ഇങ്ങനെ പറയട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, അന്യഭാഷയിൽ പാടാം, അന്യഭാഷയിൽ ആരാധിക്കാം. അതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അഭിപ്രായം പറയരുത്, അതിനെ കുറിച്ച് അനുഭവമില്ലെങ്കിൽ മിണ്ടിപ്പോകരുത്, ഉപസിച്ച് പ്രാർത്ഥിച്ചോളും, പ്രാപിച്ചോളും. അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴാണ് വ്യാഖ്യാനി എഴുന്നേൽക്കുന്നത്. അപ്പോഴാ ദുർഭൂതങ്ങൾ വിട്ടുപോകണം. ഭൂതം കൊണ്ടേരും അടങ്ങിയിരുന്നോളും. കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സങ്കീർത്തം വായിക്കുന്നതിന് ഭൂതത്തിന് വിരോധമില്ല, എഫേസിലേനെ പഠിപ്പിക്കുന്നതിനും ഒരു വിരോധവുമില്ല. ആത്മനിറവിലുള്ള ആരാധന വെളിപ്പെടുത്താൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയുടെ പ്രധാന സമയം വന്നപ്പോഴാണ് ഒരു പ്രതീക്ഷയില്ലാത്തയാളാണ് കിടക്കുന്നത്. വടക്കേണ്ടിയല്ല കേരളം. പക്ഷെ ഒരു ഗുണം കിട്ടി, ഉറക്കാൻ നോക്കി നിങ്ങളൊക്കെ രക്തം ചെയ്യാൻ പറയാൻ തുടങ്ങി. പൊതുവെ ഗുണവ് എല്ലാ എന്നാ ഇന്ത്യ വ്യക്തി പ്രശ്നം പറഞ്ഞാലും കണ്ണടക്കിയില്ലാത്ത ആളുകൾ എല്ലാം കണ്ണടച്ചു. കാരണം ഇത് വേദ കയറാതിരിക്കാൻ വചനത്തിന്റെ പാണ്ഡിത്യം മൂലഭാഷയുടെ അഗാധ പഠനവും നല്ലതാ. പക്ഷെ ദൈവ കൃപയുടെ വ്യാപാരം ഇല്ലെങ്കിൽ ഈ സഭ നശിച്ചു പോകും. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ അഭിഷേകം പ്രാപിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ പുതിയ കൃപാവരങ്ങൾ ദൈവം ചൊരിയും. നാവിന്റെ കെട്ടുകൾ യേശുവിന്റെ താഴത്തിൽ അഴിഞ്ഞു മാറും. ഈ വചന
ഭയങ്കര പുള്ളി വർഷിപ്പിക്കുന്നു ഇല്ല.
ശ്രദ്ധിച്ചു നോക്കിയത് മനസ്സിലാവും. മറ്റുള്ളവരെ ആരാധിക്കപ്പെട്ട ജോലിയാണ്, പക്ഷെ പുള്ളിക്ക് ദൈവമായിട്ട് തോന്നുന്നു. ഈ താളം കൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷം പോലെ നമുക്ക് തോന്നും. അതല്ല കുട്ടോ അല്ലാത്തവരുടെ ആരാധന. എന്നാൽ പാവപ്പെട്ടവരായ ജനം പാടുമ്പോൾ ഒരു താളം ഉണ്ടെങ്കിൽ പാടാനൊരു ആഗ്രഹം, ഒരു എണക്കമുണ്ട്. എന്നാൽ അഭിഷേകം ഇതിനകത്തോടെ വരത്തില്ല, ഇതിനെ തെറ്റിദ്ധരിക്കും വരുന്നു. പറഞ്ഞു വരുന്നത് കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരും എന്ന് കുറിച്ച് കഴിയാം അറിയാം, എന്നാൽ കൂടെ വരും എന്നറിയില്ല. അതാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വഴക്കുണ്ടാക്കാം? നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടെന്ന് എനിക്ക് കോവിഡ് ഉള്ള അറിവിട്ടു. പക്ഷെ അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്, വഴക്കുണ്ട്. ഭക്ഷണമല്ല പാലെത്ര കഴിക്കാന്നു, ഭക്ഷണം കഴിക്കാൻ പ്രായമായിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞാൽ പല്ലു വരുന്നുണ്ട്, പക്ഷെ നഖം വന്നിരിക്കുന്ന പല്ലു. പരിശുദ്ധാത്മാവിൽ നിറയെന്ന് പറയുകയും അന്വേഷം പറയുകയും ചെയ്യുന്ന ആളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇയാൾ പ്രാപിച്ച എന്ത് സാധനമെന്നതിനെ കുറിച്ച് വേറൊരാൾ സംശയിച്ചാൽ കുറ്റം പറയരുത്. അപ്പൊ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ ആ അഭിഷേകം എവിടെയോ വാഴിച്ചു പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് സഹോദരനോട് ചോദിക്കുന്നത്, നിങ്ങൾ അറിയുന്നില്ലേ ഇതിനെയാണോ നിങ്ങൾ വസിക്കുന്നത്? നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളത് അറിയണമല്ലോ. അവർക്കത് അറിയില്ലേ? അത് പറഞ്ഞവരെ ശാസിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ അറിയണം, അറിയണം, പരിശുദ്ധാത്മാവിനെ അറിയണം. അവയർനെസ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന ഉൾക്കാഴ്ച, ബോധ്യം ഒരു മനുഷ്യനുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം അധ്യായം രണ്ടും വായിച്ചാൽ ഏഴ് പ്രാവശ്യം കാണാം ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ചെവി ഉണ്ടായാൽ പോരാ, കേൾക്കണം എന്നല്ലേ? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ കേട്ടാ പോലെ ഗ്രഹിക്കണം, ചെവി ഉണ്ടായാൽ പോലെ കേൾക്കണം. കുറച്ചുകൂടെ നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ ചെവി പോരാ, ആത്മചെവി വേണം. ചുരുക്കി പറയാം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്തിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന സിഗ്നലിന്റെ കീഴിൽ നിൽക്കണം, റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണം. നാട്ടിൽ ടെലിഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണ് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കുമ്പോഴും അത് തന്നെ പറയും പരിധിക്ക് പുറത്താണ്. ഈയാളിനി പരിധിക്ക് അകത്ത് വരുന്നത് എപ്പോഴാണ് നാട്ടിലേക്ക്? ഈ അങ്ങനെ ഒരുപാട് ദൂരം ഒരുപാട് ദിവസം പരിധിക്ക് പുറത്തു പോകരുത്, ഒരു മിനിറ്റ് പോലും പരിധിക്ക് പുറത്തു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ സിഗ്നലിന്റെ പരിധിക്ക് അകത്ത് നിൽക്കുക. എപ്പോഴും ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ അറിയുക, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ അനുസരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അറിയുന്നുമില്ല ശ്രദ്ധിക്കുന്നുമില്ലെങ്കിൽ അനുസരിക്കുന്ന ആവശ്യം വരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി പാസ്റ്റർ ബി മോഹൻ പ്രസംഗിച്ച കാര്യം ഞാൻ റൂമിൽ ചെന്നിട്ട് രാത്രി ഞങ്ങൾ അതിനെ കുറിച്ച് കുറെ നേരം ഡിസ്കസ് ചെയ്തു. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി വിശ്വസ്തനായ സ്നേഹിതന്റെ കയ്യിലായിട്ട് അയാളത് ഒപ്പിടാൻ വരാതിരിക്കുമ്പോ അതെന്ന് ക്ഷമിക്കാനോ പറ്റുന്ന പറഞ്ഞെങ്കിൽ സാറില്ല എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? നമുക്ക് പറയാനുള്ള മറുപടി പരിശുദ്ധാത്മാവ് അങ്ങനെയെന്ന് നമ്മളോട് പറഞ്ഞില്ല. കാരണം നമ്മൾ അത്രയും സിഗ്നലിലല്ല നിൽക്കുന്നത് കൊണ്ട്, നമ്മൾ അത്രയും അടുത്ത് നിന്നാൽ നമുക്ക് പലരോടും മനോഭാവം മാറേണ്ടി വരും, പലരോടുമുള്ള നമ്മുടെ മനസ്സിന് കയ്പ് മാറേണ്ടി വരും, പലരോടുമുള്ള നമ്മുടെ സമീപനത്തിന് മാറ്റം വരും. ക്രിസ്തീയതയുടെ പാഠങ്ങൾ ലോകത്തിന്റെ പാഠമല്ല, ക്രിസ്തീയതയുടെ പാഠങ്ങൾ ലോകത്തിന്റെ രീതിയല്ല, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അത് നിന്നെ പഠിപ്പിക്കാൻ യേശു കർത്താവ് വിട്ടയാളാണ് പരിശുദ്ധാത്മാവ്. അത് പഠിക്കുകയല്ല, അതിനത് നടത്തുക. അത് പഠിക്കുകയല്ല, ആ വണ്ടിയിലേക്ക് നിന്നെ കയറ്റുക. ആത്മാവിനെ അനുസരിച്ചാൽ ക്രിസ്തീയ ജീവിതം ഈസിയാ, ആത്മാവിനെ അനുസരിച്ചാൽ ക്രിസ്തീയ ജീവിതം ഈസിയാ. പക്ഷേ ആരംഭത്തിൽ അല്പം വേദന തോന്നും, ഒരു വിധത്തിൽ നമുക്ക് അംഗീകരിക്കാൻ മേലാത്ത ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വരുന്നത് പോലെ തോന്നും. ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ അത് ക്ഷമിച്ചാൽ പോരാ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സ്നേഹിക്കുകയും കൂടെ വേണമെന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവത്രേ ഈ ബൈബിളിൽ ഉള്ളത്. എങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കും? ബുദ്ധിമുട്ടാണെങ്കിലും വിധേയപ്പെടുത്തി കൊടുത്താൽ വളരെ ഈസിയായിരിക്കും. അതാണ് ക്രിസ്ത്യൻ ജീവിതം. അതെ, ആത്മാവിനെ അനുസരിക്കുക. വീണ്ടും വായിച്ചത് ഗലാത്യരേഖത്തിൽ, ആത്മാവിനാൽ നാം ജീവിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിലാണ് ക്രിസ്ത്യൻ ജീവിതം, ആത്മാവിലാണ് ക്രിസ്ത്യൻ ജീവിതം. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യം പരിശുദ്ധാത്മ നിറവ് അത്രേ. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനെ ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ സന്ദേശം കൂടി, ലൂക്കോസിന് സുവിശേഷം 2:25
ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നുണ്ട്, മരണം കാന്തിയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടിരുന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ വേണ്ടി.
ഇവിടെ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന പോലെ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാത്തിരുന്നു. നമ്മൾ കാത്തിരിക്കുന്ന 2 വേണ്ടിയാണ്, അങ്ങേര് കാത്തിരുന്ന 1 വേണ്ടി. അങ്ങേരുടെ കാത്തിരിപ്പിനേക്കാൾ ഈസിയാണ് നമ്മുടെ കാത്തിരിപ്പ്. കാരണം അങ്ങേരുടെ കാത്തിരിപ്പിന് ഒരു വിളിച്ചു നമുക്ക് എന്തെല്ലാം തെളിവുണ്ട്? യേശു പറഞ്ഞ ലോകത്തിൽ വന്നല്ലോ, കുരിശി മരിച്ചല്ലോ, ഉയർത്തെഴുന്നേറ്റല്ലോ, ബൈബിൾ ഇവിടെ കിട്ടിയല്ലോ, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നല്ലോ, നമുക്ക് എന്തെല്ലാം തെളിവാണുള്ളത്? എരിശലേമിൽ പോയി കല്ലറ വേണേ കാണാമല്ലോ, ഇപ്പൊ പഴയതിനെ പോലെയല്ല സൗകര്യമുണ്ടല്ലോ. അപ്പൊ കർത്താവായ യേശുവിന്റെ 2 വേണ്ടി കാത്തിരിക്കുന്നവരെ ആൾക്ക് എന്തെല്ലാം എവിഡൻസ് ഉണ്ട്? എന്നാൽ 1 വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്തോ ഉള്ളത്? 3:15 സ്ത്രീയുടെ സന്തതി അപ്പത്തിന്റെ തലയത്ത് മോശയെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. യേശയ്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഇതൊന്നും ഒരു ഒരു കാത്തിരിപ്പിന് മതിയായ തെളിവാണോ? അതുകൊണ്ട് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. സമയം വൈകുമ്പോഴും തെളിവുകൾ വന്നുമ്പോഴും കാത്തിരിപ്പ് പ്രയാസമാണ്. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. എത്ര എണ്ണം കുറഞ്ഞാലും ഒരു ചെറിയ ശേഷിപ്പ് കാണും. എത്ര എണ്ണം കുറഞ്ഞാലും ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് എല്ലാ കാലത്തുണ്ടോ? ഇതാ മശിഹായ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വൃദ്ധൻ. അങ്ങയുടെ കാര്യം എഴുതി വന്നപ്പോഴാണ് അവിടെ വേറൊരു വൃദ്ധയുണ്ട്, 105 കല്യാണം കഴിഞ്ഞു. ഉപവസിക്കുന്ന ആ രീതി, ആ ശീലം നിർത്തിക്കളെ നിർത്തിയാ പിന്നെ തുടങ്ങാൻ പറ്റില്ല. നിർത്തിയാ പിന്നെ തുടങ്ങാൻ പറ്റില്ല. നിർത്തിയവരെല്ലാം കുടുങ്ങിയിരിക്കുക. ഇനി ഒരു നേരം കഴിച്ചില്ല കൈ കഴിവാണ് സ്വന്തം. എന്നാൽ ഉപവസിക്കുന്നവർക്ക് രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ ഉപസിക്കാതെ ഒരു പ്രയാസം, ഒരു പ്രയാസം. നമ്മൾ അങ്ങനെ തുടങ്ങിയവരും ഇതിന് ദൈവം മാനിച്ച കാരണം ഉപവസം നിന്ന് പോയിട്ടുണ്ട് പലയിടത്തും. തിരികെ കൊണ്ടുവന്നാൽ നല്ലതാണ്. ഈ സ്ത്രീ ഉപവാസത്തോട് പ്രാർത്ഥന കൊണ്ടുള്ള ചെലവഴിച്ചു. ശിമയോൻ യേശു കർത്താവിന്റെ ഒന്നാം കഴിവിനെ നോക്കി പാർത്തിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം നീതിമാനായിരുന്നു. രണ്ട്, അദ്ദേഹം കാത്തിരിക്കുന്നവനായിരുന്നു. മൂന്ന്, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നാല്, അവൻ അരുളപ്പാടുള്ളവനായിരുന്നു. അഞ്ച്, അവൻ നിയോഗമുള്ളവനായിരുന്നു. ഒന്ന്, അവൻ നീതിമാനായിരുന്നു. വാക്യം 25, അവൻ നീതിമാനായിരുന്നു, അവൻ കാത്തിരിക്കുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവന്റെ പേരുണ്ടായിരുന്നു. വാക്യം 26, അവൻ അരുളപ്പാടുള്ളവനായിരുന്നു, അവൻ നിയോഗമുള്ളവനായിരുന്നു. അഞ്ചു കാര്യം ഇത് തന്നെയാണ് കർത്താവിന് അവരെ വേണ്ടി കാത്തിരിക്കുന്നവർക്കും വേണ്ടത്. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? നീതിമാനാണ് അവൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞത്. നാട്ടുകാർ പറഞ്ഞാൽ ഗ്ലൂക്കോസ് എഴുതിയത് അവന് അവന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്ത ഒരു പേരാണ്. വെറുതെ ഒന്നും ആ പേര് വീഴില്ല, വേറെ പേരൊക്കെ വേഗം വീഴും. ഇങ്ങനെയുള്ള പേര് വീണെങ്കിൽ നല്ല വില കൊടുക്കണം. അങ്ങനെ കുറിച്ച് എഴുതിയപ്പോൾ അവൻ നീതിമാനായിരുന്നു എന്ന് എഴുതാൻ ലൂക്കോസിന് സാധിച്ചല്ലോ. ലൂക്കോസ് കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിട്ട് എഴുതിയ ആളാണെന്ന് ലൂക്കോസിന്റെ എഴുത്തിനകത്തുള്ളൂ. അപ്പൊ ഒരാളെ നീതിമാനെന്ന് എഴുതാമെങ്കിൽ അങ്ങേക്ക് അങ്ങനെ ഒരു പേരുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കത് ഇങ്ങനെ എടുക്കാം, ഒരു സാക്ഷ്യമുള്ള ജീവിതം. സ്തോത്രം. നമ്മുടെ വീട്ടുകാരും നമ്മളെ അടുത്തറിയുന്നവരും നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാക്ഷ്യമുള്ള ജീവിതം. രണ്ടാമത്തെ കാര്യം, കാത്തിരിക്കുന്നവനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായി. പരിശുദ്ധാത്മാ അഭിഷേകം പണ്ട് പ്രാപിച്ചതാണെന്നോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടെന്നൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ടെസ്റ്റ് ചെയ്ത് അറിയാവുന്നു. കറണ്ട് ഉണ്ടോ എന്ന് തൊട്ട് നോക്കി അറിയാം, സ്വിച്ച് ഓൺ ചെയ്താൽ അറിയാം. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. വേറൊരാളങ്ങനെ പറയുന്നുണ്ട്, അത് കർത്താവായ യേശു. ലൂക്കോസ് 4:12, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ പറയാവോ, എന്റെ മേലുണ്ട്, എന്റെ മേലുണ്ട്, എന്റെ മേലുണ്ട്. ഞാൻ ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പൊ അത് അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാ നിറവ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. അവൻ ആത്മനിയോഗത്താൽ ആലയത്തിൽ ചേർന്നു, അവൻ ആത്മ നടത്തിക്കുള്ളവരായി. ഇത് തന്നെയാണ് യേശുവിന്റെ ജീവിതത്തിൽ കാണുന്നത്. ലൂക്കോസ് 4:21 വായിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ കിട്ടുകയാണെങ്കിൽ ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. ആത്മനിറവുണ്ടെങ്കിലേ ആത്മ നടത്തിക്കൊള്ളു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ കിട്ടുന്ന മടങ്ങി. ലൂക്കോസ് 4:1 അടുത്ത വാചകം, ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. ആത്മ നിറവുണ്ടെങ്കിലേ ആത്മ നടത്തുന്നു. അടുത്ത വാചകം താഴോട്ട് ചെല്ലുമ്പോൾ അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി. ആത്മ നിറവുണ്ടെങ്കിൽ ആത്മ നടത്തിപ്പോ. അങ്ങനെയുള്ളവർക്ക് ആത്മശക്തി അനുഭവിക്കാം. കുറച്ചുകൂടെ താഴ്ന്നു ചെല്ലുമ്പോൾ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഈ വിധ അനുഭവങ്ങൾ ഓടുകൂടി ഒരു ജീവിതം നയിച്ചാല് കർത്താവിന്റെ വരവ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ സഭായോഗം കൂടുമ്പോൾ മാത്രമുള്ള ഒരു ഒച്ചപ്പാടല്ല. ജീവിതത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നിയമിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രസംഗം തോന്നുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, കണ്ണുകളടച്ച പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ജീവിതം. രണ്ട് മിനിറ്റ് കൂടെ കണ്ണുകളടച്ച് ഒരു സമർപ്പണത്തിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൊയർ വേഗത്തിൽ മുന്നോട്ട് വന്നാണ്, കൊയർ വേഗത്തിൽ മുന്നോട്ട് വന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാൻ, ഒരു പുതുക്കം പ്രാപിക്കുവാൻ ആത്മാവിന്റെ നടത്തിപ്പ് പ്രാപിക്കുന്നത്, നിയോഗം പ്രാപിക്കുന്നത് ആഗ്രഹിക്കുന്ന അഞ്ചത്തെ പറ്റി എല്ലാവരും തിരുന്നിട്ടുണ്ടാകും.